നിരവധി രാജ്യാന്തര കായിക മത്സരങ്ങൾക്ക് വേദിയാവാറുണ്ട് ഓസ്ട്രേലിയ. കായിക മത്സരങ്ങൾക്കും കായികാഭ്യാസങ്ങൾക്കും മുൻതൂക്കം കൊടുക്കുന്ന ഈ രാജ്യം ഇത്തവണ ആതിഥേയത്വം വഹിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാജ്യാന്തര മത്സരങ്ങളിലൊന്നായ കോമൺവെൽത്ത് ഗെയിംസിനാണ്. രാജ്യത്തിന്റെ സുവർണ തീരമെന്നറിയപ്പെടുന്ന ഗോൾഡ് കോസ്റ്റിൽ വെച്ച് നടക്കുന്ന രണ്ടാഴ്ച നീണ്ട ഈ മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്നത് 71 കോമൺവെൽത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള 6,600 മത്സരാർത്ഥികളാണ്. ഓസ്ട്രേലിയ ആതിഥേയത്വം വഹിക്കുന്ന ഈ പതിറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ കായിക മത്സരത്തിലെ മലയാളി സാന്നിധ്യവും എടുത്തു പറയേണ്ടതുണ്ട്. ഇതെങ്ങനെയെന്നല്ലേ, മത്സരാർത്ഥികളായും കാണികളായും മാത്രമല്ല, മറിച്ച് കോമൺവെൽത്ത് ഗെയിംസ് 2018 നടത്തിപ്പുകാരായും മത്സരാർത്ഥികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരായും ഈ കായിക മാമാങ്കത്തിന്റെ ഭാഗമാവുകയാണ് കുറച്ച് ഓസ്ട്രേലിയൻ മലയാളികൾ. 3 ആഴ്ചയോളമായി കോമൺവെൽത്ത് ഗെയിംസ് വില്ലേജിലെ സ്ഥിര സാന്നിധ്യമായ ഇവരിൽ ചിലരുടെ അനുഭവങ്ങൾ തേടുകയാണ് SBS മലയാളം. ലോകമെമ്പാടുമുള്ള കായിക പ്രേമികൾ ഉറ്റുനോക്കുന്ന ഈ കായിക മാമാങ്കത്തിൽ ബാഡ്മിന്റൺ മത്സരത്തിന്റെ ലയൺ ജഡ്ജിമാരായി സേവനമനുഷ്ഠിക്കുന്ന കുറച്ച് ഓസ്ട്രേലിയൻ മലയാളികളിൽ ചിലരാണ് സിഡ്നിയിലുള്ള വിൽസൺ തോമസും മെൽബണിൽ നിന്നുള്ള രാജീവ് നായരും. അതത് സംസ്ഥാനങ്ങളിലെ ബാഡ്മിന്റൺ മത്സരങ്ങളിൽ പങ്കെടുത്തുള്ള പരിചയമാണ് ഇവർക്ക് ഇങ്ങനെയൊരു അവസരം ലഭിക്കാൻ കാരണമായത്. ഇതേക്കുറിച്ച് വിൽസൺ തോമസ്.
ഞാൻ ലൈൻ ജഡ്ജ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഓസ്ട്രേലിയൻ ബാഡ്മിന്റൺ ഓപ്പൺ എന്ന് പറഞ്ഞൊരു സൂപ്പർ സീരീസ് ടൂർണമെന്റ് ഉണ്ട്. അപ്പം 3 കൊല്ലമായിട്ട് ഞാനത് ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഞാനത് ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടുത്തെ ഈ കോമൺവെൽത്തിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് എന്നോട് പറഞ്ഞായിരുന്നു അത് അപ്ലൈ ചെയ്യാനായിട്ട് കോമൺവെൽത്തിന്. കാരണം ഞാൻ അത് ആദ്യം ചെയ്തപ്പോ അത് ഡേറ്റ് കഴിഞ്ഞു പോയായിരുന്നേ. അപ്പൊ അവര് പറഞ്ഞു നീ വീണ്ടും റീഅപ്ലൈ ചെയ്യ്, ഞങ്ങൾ ആ പ്രോസസ്സ് ഫോർവേഡ് ചെയ്തേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവര് പറഞ്ഞ പേരിൽ ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ ഫോർവേഡായി. അങ്ങനെ എന്നെ വിളിച്ചതാണ് അവരെ.
ജീവിതത്തിൽ ആദ്യമായി ഇത്രയും വലിയ ഒരു രാജ്യാന്തര മത്സരത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി കരുതുകയാണ് മെൽബണിലുള്ള രാജീവ് നായർ.
കോമൺവെൽത്ത് എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഒരു അതായത് ഒളിമ്പിക്സിന്റെ അത്ര ഇല്ലെങ്കിലും അതിന്റെ തൊട്ട് താഴെ നിലവാരത്തിൽ വരുന്ന ഒരു ഇന്റർനാഷണൽ ഗെയിംസ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന്റെ ായ പ്രഷേഴ്സും അതിന്റെ കളിയുടെ നിലവാരവും അതിന്റെ അതിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, ഇത് കോർട്ടിലാണല്ലോ ഇത് നടക്കുന്നത്, ഇപ്പൊ ഞങ്ങളൊക്കെ കോർട്ടിലിരിക്കുന്നവർ, അപ്പം അതിന്റെ ക്രൗഡിന്റെ പ്രഷേഴ്സ് വരും, കളി നല്ല കളിക്കാരുടെ കളിയുടെ ഒരു ഒരു മത്സരത്തിന്റെ തീവ്രത വരുമ്പോ അതിന്റെ പ്രഷേഴ്സ് ഉണ്ടാകും. അപ്പൊ ഒരു നമ്മൾ ആ ഒരു അതിനുള്ള എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് അവിടെ അവിടെ നമ്മുടെ ലൈൻ ജഡ്ജും അമ്പയറും ഒക്കെ ആയിട്ട് അനുഭവിക്കുന്നത്. അപ്പം അത് വളരെ എൻജോയബിൾ ആണ്. അത് എന്റെ കളി കാണുന്നതിനോട് ഈ കളി വളരെ അടുത്ത്, അതായത് ദാറ്റ്സ് ദ ബെസ്റ്റ് സീറ്റ് ഇൻ ദ ഹൗസ് എന്നാണ് അവർ പറയുന്നത്. ഈ ലൈൻസും അമ്പയേഴ്സിനും ബെസ്റ്റ് സീറ്റ് ഇൻ ദ ഹൗസ് ആണ്. അപ്പൊ നമ്മൾ വളരെ അടുത്തിരുന്ന് തന്നെ കളിക്കാരുടെ കളി കാണാനും, വലിയ വലിയ കളിക്കാര് അതായത് ലീ ചോങ്വേ, ഇപ്പൊ ശ്രീകാന്ത്, അതുപോലുള്ള നില വേൾഡ് നമ്പർ 1 ആ 10 റാങ്കിൽ വരുന്ന പ്ലെയേഴ്സ് പലരും ഉണ്ട് ഇവിടെ. അപ്പൊ അങ്ങനെയുള്ളവരുടെ കളി വളരെ അടുത്ത് നിന്ന് തന്നെ നമുക്ക് കാണാനും, പിന്നെ അവരുടെ കളിയുടെ പ്രഷേഴ്സ്, അവർ അത് നമ്പർ 1 and 2 എന്ന് പറയുന്ന കോർട്സ്, ഇപ്പം ഹോക്കൈ എന്ന് പറയും, ഇപ്പം ഇൻസ്റ്റന്റ് റിവ്യൂ സിസ്റ്റം IRS എന്ന് പറയാം. അപ്പൊ ആ സിസ്റ്റം ഈ കോർട്ട് 1 അത് ടെലിവിഷൻ കോർട്ടാ, ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഞാൻ തന്നെ പല മത്സരങ്ങളും അവിടെ ചെയ്തു. അപ്പൊ അതിന്റെ കോൾസ് ചലഞ്ച് ചെയ്യും പലപ്പോഴും, പ്ലെയേഴ്സ് വലിയ പ്ലെയേഴ്സ് വളരെ ക്ലോസ് ആയിട്ട് വരുന്ന കോൾസ് ചലഞ്ച് ചെയ്യും, അത് ഇൻസ്റ്റന്റ് റിവ്യൂല് റീപ്ലേ ചെയ്യും. അപ്പൊ അതനുസരിച്ച് നമ്മുടെ കോൾസ് ചിലപ്പോൾ ഓവർ റൂൾ ചെയ്യാം. ഇതുവരെ എനിക്ക് അങ്ങനെ വന്നില്ല, പക്ഷെ പല കോൾസും ഓവർ റൂൾ ചെയ്യപ്പെടും. അപ്പൊ അതൊരു ചലഞ്ചിങ് ഇതാണ്. നമ്മൾ വളരെ ക്ലിയർ ആയി വളരെ ഫോക്കസ്ഡും കോൺസെൻട്രേഷനും ഓടുകൂടി തന്നെ ഇരുന്ന് ചെയ്യേണ്ട ഒരു ജോലിയാണ്.
ഇന്ത്യ മികച്ച നേട്ടങ്ങൾ കൊയ്ത ബാഡ്മിന്റൺ മത്സരത്തിന്റെ നടത്തിപ്പുകാരായതിൽ ഏറെ അഭിമാനമുണ്ടെങ്കിലും നടത്തിപ്പുകാരായതുകൊണ്ട് തന്നെ ഒരു ടീമിനെയും പിന്തുണയ്ക്കാനുള്ള അനുവാദം ഇവർക്കില്ലെന്ന് വിൽസൺ തോമസ് പറയുന്നു.
ഞങ്ങൾ ഒരു രാജ്യവും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഞങ്ങള് ജഡ്ജസ് ആകുമ്പോൾ നമ്മൾ ന്യൂട്രൽ ആണ്. ഇവൻ കൈയടിക്കാൻ പോലും നമ്മൾ പാടില്ല സ്പീക്കിംഗ്. പിന്നെ ഇപ്പം ഒരു തരത്തിലും ഒരു പ്ലെയർ അല്ലെങ്കിൽ ഒരു കൺട്രി നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യരുത്. ഇറ്റ് ഹാസ് ടു ബി ന്യൂട്രൽ ആൻഡ് യു ഹാവ് ടു ബി ഇംപാർഷ്യൽ. ഐ മീൻ യു ഹാവ് ടു ബി ന്യൂട്രൽ ടു എവരി വൺ. അപ്പൊ എല്ലാ പ്ലെയേഴ്സിനോടും നമ്മൾ ഈക്വൽ ആയിരിക്കണം നമ്മുടെ സമീപനവും നമ്മുടെ മനോഭാവവും. അപ്പൊ ഇല്ല, നമുക്കൊരിക്കലും ആരെയും തുറന്ന് സപ്പോർട്ട് ചെയ്യാനോ ഒരു പ്ലെയറിന്റെ കൂടെ ഓട്ടോഗ്രാഫ് എടുക്കാനോ ഒരു പ്ലെയറിനോട് സംസാരിക്കാൻ പോലും പാടില്ല. അങ്ങനെ സംസാരിക്കുവോ ഓട്ടോഗ്രാഫ് എടുക്കുവോ ഫോട്ടോ എടുക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ അപ്പൊ തന്നെ നമ്മൾ ആ അക്രഡിറ്റേഷൻ അവരെടുത്ത് കളയും. അത് അവരാദ്യം മുതലേ പറയുന്നുണ്ട്. അതായത് കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ് ഇതിന്റെ ഈ പ്രോസസ്സ്. 1 വർഷത്തിന് മേലെ എടുത്തു സത്യം പറഞ്ഞാൽ ഈ ഇത് ഇങ്ങോട്ടേക്ക് വരാനുള്ള ആ ഒരു പ്രോസസ്സ്. അപ്പൊ അതിനിടയ്ക്ക് എപ്പോഴും അവര് പറയുന്നുണ്ട് അത് നമ്മൾ ചെയ്താൽ അപ്പം നമ്മുടെ അക്രഡിറ്റേഷൻ അവരെടുത്ത് കളയുമെന്നുള്ളത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഈ ഗെയിംസിലല്ല എ ബി യു സംഭവിച്ചിട്ടുണ്ട്.
വിൽസണും രാജീവും ലൈൻ ജഡ്ജിമാരായാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ മത്സരാർത്ഥികൾക്ക് വേണ്ട സമയത്ത് ചികിത്സ എത്തിച്ചു കൊടുക്കുകയാണ് ഡോക്ടർ പ്രതാപ് ജോൺ ഫിലിപ്പ്. മെൽബണിൽ നടക്കാറുള്ള ബോക്സിംഗ് മത്സരത്തിൽ ഡോക്ടറായി സേവനമനുഷ്ഠിച്ചുള്ള പരിചയമാണ് ഡോക്ടർ പ്രതാപിന് കോമൺവെൽത്ത് ഗെയിംസ് 2018 ഭാഗമാകാൻ അവസരം ലഭിച്ചത്.
ബോക്സിംഗിന് വേണ്ടിയാണ് എന്നെ മെയിൻലി തെരഞ്ഞെടുത്തത്. പക്ഷെ ഇവിടെ വന്നപ്പം കുറെ ഡോക്ടേഴ്സിന്റെ ആവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഹോക്കിക്ക് വേണ്ടി ഡോക്ടറായിട്ട് പോയി, സ്ക്വാഷിന് വേണ്ടി ആയിട്ടും ജോലി ചെയ്യേണ്ടി വന്നു, ടേബിൾ ടെന്നീസിന് വേണ്ടിയും ജോലി ചെയ്യേണ്ടി വന്നു. പിന്നെ നാളെ ഞാൻ ഒരു ഷിഫ്റ്റ് അത്ലറ്റിക്സിനും ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ ഫീൽഡിലും ഒരു ഭയങ്കര ഒരു അനുഭവമായി തീർന്നു.
നോ നീഡിൽ പോളിസിയും മറ്റും നിലനിൽക്കെ കോമൺവെൽത്ത് ഗെയിംസിൽ എങ്ങനെയാണ് ചികിത്സകൾ ലഭ്യമാകുന്നതെന്ന കാര്യത്തെക്കുറിച്ചും ഡോക്ടർ പ്രതാപ് പങ്കുവയ്ക്കുന്നു.
വെരി ലവ്ലി സിസ്റ്റം ഓഫ് മാനേജ്മെന്റ് ഓഫ് എനി മെഡിക്കൽ പ്രോബ്ലംസ് ഇൻ ദ അത്ലീറ്റ്സ്. There is a polyclinic within the athlete's village which is manned by doctors 24 hours of the day. And as a doctor, I've got what is called a login ID and a password which is very unique to myself. And as soon as I enter this software, it'll ask me for the accreditation number of the athlete. As soon as I enter the accreditation number of that athlete, the entire history of that athlete comes up on the screen, including any allergies that he has, whether he's had any medication, whether he has had any surgeries. And we have to enter everything. There are columns for every matter related to the person's complaint, which we have to enter, and we have to sign off, and then click on complete so that all these documentations are 100% perfect. So wherever there is a matter of administration of medications, we always have to do what is known as cross consultation with another doctor. When we issue prescriptions, it is under GC2018, there is a prescription pad, and all the medications and all are totally under lock and key. And without two people authorizing, no medications can be dispensed or administered to the athletes.
Okay, so, appo ee needleless no needle policy nilanilkumbol appo oru needle injection avashyamulla oru athlete anengi engane irikkum adu kodukkunu.
They have to contact the doctor on duty, and the doctor on duty will check under the current athletic policy whether that particular medication can be administered, first of all. Number two, whether it can be administered in an injectable form. And if in doubt, then we have to talk to the doping officials and then only administer that particular medication.
Games Village in Purathana ivarude ellam thamasamengilum line judge marude ella chilavugalum poornamayum Commonwealth Games Federation aanu vahikkunnathu. മാത്രമല്ല യാത്രാ സൗകര്യവും ഗോൾഡ് കോസ്റ്റ് തീം പാർക്ക് ടിക്കറ്റുകളും എല്ലാം തികച്ചും സൗജന്യമാണ് ഇവർക്ക്. ഇതേക്കുറിച്ച് രാജീവ് നായർ.
ഗെയിംസ് ഫെഡറേഷൻ CGF എന്ന് പറയുന്ന അവര് ഓർഗനൈസ് ചെയ്തിട്ടുള്ള അക്കോമഡേഷൻ ട്രാവൽ എല്ലാം ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് എല്ലാം ഫ്രീ ആയിട്ടാണ് ഇവര് തന്നേക്കുന്നത് ഇപ്രാവശ്യം. അപ്പൊ ട്രാവൽ അക്കോമഡേഷൻ ഫുഡ് എല്ലാം കവേർഡാണ് ഇപ്പൊ ഞങ്ങൾ. അപ്പൊ അത് ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്, വളരെ നല്ല ഒരു താമസ സൗകര്യമാണ് അവർ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഗോൾഡ് കോസ്റ്റിലെ മെർക്യൂർ എന്ന് പറഞ്ഞൊരു റിസോർട്ടിലാണ്, കരാര എന്ന് പറഞ്ഞ സ്ഥലത്ത് മെർക്യൂർ എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിലാണ് ഞങ്ങളുടെ ഈ ടെക്നിക്കൽ ഓഫീസേഴ്സിനെ അവർ അക്കോമഡേഷൻ തന്നേക്കുന്നത്. പിന്നെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാനുള്ള ബസ്സസ് ഉണ്ട്, വെന്യൂയിലോട്ട് ട്രാവൽ ചെയ്യാൻ ഒരു ടൈം ടേബിൾ അനുസരിച്ചുള്ള ബസ്സസും. പിന്നെ ഞങ്ങളുടെ ഒരു റോസ്റ്ററുണ്ട്, ഒരു റോസ്റ്ററിനെ ബേസ് ചെയ്താണ്, അങ്ങനെ കുറേ ടീംസ് ഉണ്ട്, A to L വരെയുള്ള പല ടീംസ് ആയിട്ട് തിരിച്ച് അങ്ങനെയാണ് ഞങ്ങൾ റോസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു ദിവസം തന്നെ രാവിലെ കുറെ മത്സരങ്ങളുണ്ടാവും, ഉച്ച കഴിഞ്ഞ് കുറെ മത്സരങ്ങളുണ്ടാവും. അപ്പോൾ നമ്മുടെ റോസ്റ്റർ അനുസരിച്ച് നമ്മൾ ആ സമയമാകുമ്പോൾ അവിടെ എത്തുക, അതിനെ പങ്കെടുക്കുക, അതാണ് അതിന്റെ.
രാജീവ് പറഞ്ഞതുപോലെ തികച്ചും സൗജന്യമായി ഈ സേവനങ്ങളെല്ലാം ഇവർക്ക് ലഭ്യമാകുമ്പോൾ സ്വന്തം കീശയിൽ നിന്ന് പണം മുടക്കിയാണ് ഡോക്ടർ പ്രതാപ് ഇവിടെ എത്തി സേവനം നടത്തുന്നത്.
ടോട്ടലി വോളണ്ടിയറിങ് ഇവിടെ പറന്ന് വന്ന പ്ലെയിനിന്റെ ചെലവ്, എന്റെ താമസ ചെലവ്, എന്റെ ആഹാര ചെലവ് എല്ലാം എന്റെ സ്വന്തം. പക്ഷേ ഇതൊക്കെ ലക്ഷങ്ങൾ ഡോളർ കൊടുത്താൽ പോലും നമുക്ക് ശേഖരിച്ചെടുക്കാവുന്ന ഒരു അനുഭവമല്ല. അതുകൊണ്ട് ഞാനത് പൈസയിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാളല്ല. അനുഭവം നമുക്ക് സ്വർണവോ വെള്ളിയോ കൊടുത്താൽ കിട്ടാത്ത ഒരു ഒരു സാധനം.
നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോമൺവെൽത്ത് ഗെയിംസ് 2018 നടത്തിപ്പിൽ മാത്രമല്ല മലയാളി സാന്നിധ്യമുള്ളത്. കാഴ്ചക്കാരായും നിരവധി മലയാളികളാണ് ഓസ്ട്രേലിയയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അവരിൽ ഒരാളാണ് ഗോൾഡ് കോസ്റ്റിൽ തന്നെയുള്ള ജോൺസൺ. കുടുംബത്തോടൊപ്പമാണ് ഈ കായിക മത്സരം ജോൺസൺ ആസ്വദിക്കാനെത്തിയത്.
ആദ്യമായിട്ടാണ് ഒരു കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചത്. അതും പ്രത്യേകിച്ച് ഗോൾഡ് കോസ്റ്റ് എന്നൊരു നല്ലൊരു സ്ഥലത്ത് വെച്ച് കാണാൻ ഭാഗ്യം കിട്ടിയ അത്ര സന്തോഷമുണ്ട്. അതേപോലെ തന്നെ ഇത്ര ഒരു ഈവെന്റ്സ് നന്നായിട്ട് ഓർഗനൈസ് ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം എത്ര ചിട്ടയായിട്ടാണ് അവര് ഓരോ പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചതെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് നല്ല ഒരു ട്രാഫിക് പോലും ഈ റോഡുകളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല.
അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ കയറുന്നതിനുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു?
സെക്യൂരിറ്റി സാധാരണ നമ്മൾ എയർപോർട്ടിൽ കയറുന്ന പോലെ തന്നെ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ ബോർഡിംഗ് പാസ് കുറേ അധികം വോളണ്ടിയേഴ്സ് അവിടെ നമുക്ക് ഗൈഡ് ചെയ്ത് തരുമായിരുന്നു. അപ്പൊ നമ്മൾ സാധാരണ എയർപോർട്ടിൽ കയറുന്ന പോലെ സ്കാനിങ് ചെയ്ത് എല്ലാം ബോർഡിംഗ് പാസ് ചെയ്യുന്ന പോലെ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ എൻട്രൻസിൽ കയറുന്നത്. സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വോളണ്ടിയേഴ്സ് നമുക്ക് നമ്മുടെ ഗേറ്റിലേക്ക് ഏത് ഗേറ്റിലേക്കാണോ അതിലേക്ക് അവർ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുമായിരിക്കും. അത്ര കൊറേ അധികം വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു. അവരെ അത്രമാത്രം സഹകരിച്ച് നമ്മളെ ഏത് ഗേറ്റിൽ അവിടെ വരെ കൊണ്ടുപോയിത്തിക്കുകയായിരുന്നു. അത്രയ്ക്ക് ചിട്ടയായിട്ട് ഒരു വെൽ ഓർഗനൈസർ ആയിരുന്നു. ഞങ്ങൾ ബാഡ്മിന്റൺ കാണാൻ പോയിരുന്നു. ഇന്ന് ഹോക്കി ഉണ്ട്, അത് കാണാൻ പോകണം. പിന്നെ അത്ലറ്റിക്സ് കാണാൻ പോയിരുന്നു. ഇതില് നല്ല ബാഡ്മിന്റണൊക്കെ പ്രത്യേകിച്ച് ഏഷ്യൻ കൺട്രീസിൽ നിന്നും ഭയങ്കര ആൾക്കാരായിരുന്നു കാണാനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ബാഡ്മിന്റൺ കളിക്കുന്ന ഒരു ആൾക്കാരും കൂടി ആയിരുന്നുകൊണ്ട് കുറെ മലയാളികൾ തന്നെ ബാഡ്മിന്റൺ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം പ്രത്യേകിച്ച് ഇന്ത്യൻസ് കളിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻസും മലേഷ്യൻസും ആണ് ഏറ്റവും കൂടുതൽ, പിന്നെ കാനഡയും കനേഡിയൻസും അവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കാണികൾ കുറെ അധികം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ബാഡ്മിന്റണിന്റെ കളി കാണാൻ പോയിരുന്നു.
ആരെയാണ് ജോൺസൺ സപ്പോർട്ട് ചെയ്തത്? ഇന്ത്യ ആണോ ഓസ്ട്രേലിയ ആണോ? ഓസ്ട്രേലിയയുടെ കളി കാണാനും പോയിട്ടുണ്ടാവുമല്ലോ.
ഓരോ ഈവെന്റ്സിലും നമ്മൾ ഇന്ത്യക്കാർ പങ്കെടുക്കുന്ന ഈവെന്റ്സിലും നമ്മൾ കാണാൻ പോകുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ഇന്ത്യക്കാരനായിട്ട് തോന്നുന്നു. നമ്മൾ സപ്പോർട്ട് ചെയ്യും നന്നായിട്ട്. പക്ഷെ നമ്മുടെ ചുറ്റുവട്ടം ഇരിക്കുന്ന ആൾക്കാർ മുഴുവൻ ഓസിക്കാരാണ്. അവർ എപ്പോഴും ഭയങ്കര ചിയർഫുൾ ആയിട്ട് ഓസി 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 എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി കുറവാണല്ലോ. അതുകൊണ്ട് നമ്മുടെ ആ സൗണ്ട് അതിന്റെ അവരുടെ ആ ഓഡിയൻസിനെയൊക്കെ നമുക്കൊരു എഫക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതിലും വലുതായിട്ട് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയതിൽ അത്രയ്ക്ക് സന്തോഷമുണ്ട്.
അതേസമയം കോമൺവെൽത്ത് ഗെയിംസ് 2018 ഭാഗമാകാൻ കഴിയാത്തവരും നിരവധിയാണ്. താല്പര്യമുള്ള മത്സരങ്ങൾക്ക് ടിക്കറ്റ് ലഭിക്കാൻ കഴിയാത്തതിനാൽ മത്സരം കാണാൻ സാധിക്കാത്തതിന്റെ വിഷമത്തിലാണ് ബ്രിസ്ബനിലുള്ള ധന്യ വിട്ടൽ ദാസ്.
ഞങ്ങള് ബാഡ്മിന്റൺ ബോക്സിംഗ് അതിനാണ് നോക്കിയത് ടിക്കറ്റിന് വേണ്ടിട്ട്. പക്ഷെ ഞങ്ങൾ നോക്കിയപ്പോഴേക്കും ഓൾമോസ്റ്റ് ഓൾ ടിക്കറ്റ്സും സോൾഡ് ഔട്ട് ആണ്. എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് ആ ടിക്കറ്റ് ബുക്കിംഗ് ഓൺലൈൻ വെബ്സൈറ്റിൽ പറയുന്നുണ്ടായിരുന്നത്. ഇന്ത്യ ഇപ്പൊ ഇത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന അതും ഓസ്ട്രേലിയയിൽ തന്നെ ആ ഷോ നടന്നിട്ട് പോവാൻ പറ്റിയില്ല എന്നുള്ളത് അത് വലിയൊരു ഒരു കേൾക്കും മിസ് ചെയ്ത ഒരു സംഭവം തന്നെയായിട്ട് ഫീൽ ചെയ്യുമായിട്ടോ. ഇപ്പൊ ഫ്യൂച്ചർ വരുവാണെങ്കിൽ ടിക്കറ്റ് ഒക്കെ ആദ്യമേ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ബുക്ക് ചെയ്ത് റെഡി ആയിട്ടിരിക്കുവാണ് ഇപ്പൊ ഞങ്ങൾ ചിന്തിക്കുന്നത്. അതാവുമ്പോ മീൻസ് നമ്മൾ ആ ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയില്ല എന്നുള്ള ഒരു നിരാശ ഉണ്ടാവില്ല. പിന്നെ ഇത്രയും നല്ലൊരു ഗെയിംസ് നമ്മളൊക്കെ ഇപ്പൊ താമസിക്കുന്ന ഈ കൺട്രിയിൽ നടക്കുമ്പോ അതിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നതും വലിയൊരു കാര്യം തന്നെ. അതുകൊണ്ട് എന്താണെങ്കിലും ഇനി മിസ് ചെയ്യത്തില്ല. അപ്പൊ ഈ വോളണ്ടിയറിംഗിന് വേണ്ടിട്ട് അവര് ഇൻവൈറ്റ് ചെയ്യുന്നത് തന്നെ ഒരുപാട് ഒരു 1.5 വർഷം മുമ്പാണ് ഇവര് ഈ സ്റ്റാർട്ടൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് തന്നെ ഗവൺമെന്റ് എംപ്ലോയീസിന് വോളണ്ടിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് വന്നപ്പോ നമ്മള് അന്നൊന്നും അത്രയും ചിന്തിക്കുന്നില്ല അത്രയും വലിയ സ്പിരിറ്റ് ഉണ്ടാവുന്ന. അത്ര ആ ഒരു ആ സ്പിരിറ്റ് ഞങ്ങൾക്ക് അന്ന് കിട്ടിയില്ലായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യണമെന്ന് തോന്നുന്നു. കാരണം അത്രയും നല്ലൊരു ഒരു പ്രോഗ്രാം അതോ ഒരു ഗെയിംസ് നടക്കുമ്പോഴേക്കും നമ്മൾ വോളണ്ടിയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ എന്തോണ്ടോ ആ സമയത്ത് നമുക്ക് ആ ഒരു സ്പിരിറ്റ് അത്ര ഉണ്ടാവുന്നതുകൊണ്ട് അത് ചെയ്തില്ല. ആ ഒരു ഓപ്ഷൻ വെറുതെ കളഞ്ഞു. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോഴേക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ മിസ് ചെയ്തത്.
ഇനിയും ഓസ്ട്രേലിയൻ മലയാളികൾക്ക് ഭാഗമാകാൻ കഴിയുന്ന, കാണികളായും നടത്തിപ്പുകാരായും അവരുടെ സാന്നിധ്യം അറിയിക്കാൻ കഴിയുന്ന രാജ്യാന്തര മത്സരങ്ങൾക്ക് ഓസ്ട്രേലിയ വീണ്ടും വേദിയാവുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം.